പ്രൈസ് ദ ലോർഡ്. യഹോവയെ സ്തുതിപ്പിൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെയെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുമ്പോൾ 1 തെസ്സലോനിക്കർ 4:13-15 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട 10 കൽപ്പനകൾ പൗലോസ് അപ്പോസ്തോലൻ രേഖപ്പെടുത്തിയതിൽ പ്രധാനമായവയാണ്. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. നന്ദിയും സ്തോത്രവും പറയുന്ന നമ്മുടെ പ്രാർത്ഥന ഒരു യാഗമാണ്. യഹോവയ്ക്ക് സന്തോഷം നമ്മുടെ യാഗം സ്വീകരിക്കുവാനാണ്. പരാതിയുടെ കെട്ടഴിക്കുന്നതാകരുത് നമ്മുടെ പ്രാർത്ഥന. അതിനെപ്പറ്റി ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിപ്പാൻ BibleStudy.co.in ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 8:21. Genesis 8:21. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ദ ലോർഡ് സെഡ് ഇൻ ഹിസ് ഹാർട്ട്. ഹൃദയത്തിൽ പറഞ്ഞ യഹോവ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശവും ആലോചനയും ഒരിക്കലും തെറ്റിപ്പോകുന്നില്ല. നാം അത് അംഗീകരിക്കാത്ത കാലത്തോളം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടവരാകുന്നില്ല. ഒരു ദൈവ പൈതലിന് അഥവാ യഹോവ തനിക്കായി വേർതിരിച്ചവന് ലോകമനുഷ്യൻ്റെ അഭിപ്രായം സ്വീകരിക്കുവാൻ പാടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. മല്ലനായ ഗോലിയാത്തിനെ ഇസ്രായേൽ ജനം ഭയപ്പെട്ടപ്പോൾ ധൈര്യത്തോടെ ആ വെല്ലുവിളി ഏറ്റെടുത്ത ദൈവ പൈതലിന് അഭിഷേകം നഷ്ടപ്പെട്ടവനായ ശൗലിൻ്റെ ഉപദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ശീലിച്ചിട്ടില്ലാത്തവ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉള്ളിൽ ബോധം തോന്നിയ ബാലൻ അവൻ ശീലിച്ചിട്ടില്ലാത്തവയെ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ അവിടെ കാണുന്നു. ശീലിച്ചിട്ടില്ലാത്തവ എന്തെല്ലാമായിരുന്നു എന്ന് 1 Samuel 17:38-39 നമുക്ക് കാണാം. പടയങ്കി, താമ്രശിരസ്ത്രം, കവചം, വാൾ, ഇവ ലോകത്തിൻ്റെതാണ്. അഭിഷേകമുള്ളവന് ഇത് ഭാരമേറിയതാണ്. ശീലിച്ചിട്ടില്ലാത്തവ ഉതകുകയില്ല എന്ന ബോധ്യം മൂലം ദൈവം പരിശീലനം നൽകിയവൻ കവണയും കല്ലും ഉപയോഗിച്ച് ഗോലിയാത്തിനെ നേരിടുകയായിരുന്നു. അതായത്, വേർതിരിക്കപ്പെട്ടവന് പരിശീലനം നൽകുന്നതും അയക്കുന്നതും വിജയം നൽകുന്നതും ദൈവമാണ്. തിരഞ്ഞെടുത്തവന് ആയ ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കാം നമുക്ക്. അവന് യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിച്ചിരിക്കുന്നു. നന്ദിയും സ്തോത്രവും ദൈവത്തിന് നൽകുന്ന മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. അവനെ നീതിമാനായി ദൈവം തന്നെ സാക്ഷിക്കുന്നു. ആദ്യം ദൈവത്തിന് വഴിപാട് നൽകി നന്ദി രേഖപ്പെടുത്തിയ വ്യക്തികളാണ് കായനും ഹാബേലും. Hebrews 11:4 വിശ്വാസത്താൽ ഹാബേൽ കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്ന് കാണാം. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു എന്ന് കാണുന്നു. കായിൻ വിശ്വാസത്താലല്ല യാഗം നടത്തിയതെന്ന് മാത്രമല്ല, ഉത്തമമായ യാഗവുമായിരുന്നില്ല നൽകിയത്. 4:3-5 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കായിൻ്റെ വഴിപാടിൽ പ്രസാദിക്കാത്തതിൻ്റെ കാരണം യഹോവ തന്നെ അവന് വ്യക്തമാക്കി കൊടുത്തു. കൃപ പ്രാപ്യമാക്കുന്നവനാണ് യഹോവ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും കണ്ട യഹോവ താൻ സൃഷ്ടിച്ച സകല ജഡത്തിൻ്റെയും അവസാനം ഭൂമിയോടുകൂടെ ആയിരിക്കും എന്ന് പ്രസ്താവിച്ചു. എന്നാൽ നീതിമാനായ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചതിനാൽ അദ്ദേഹത്തെയും കുടുംബത്തെയും ഒരു പെട്ടകമുണ്ടാക്കി തിരഞ്ഞെടുത്ത മൃഗങ്ങളോടൊപ്പം ആ പെട്ടകത്തിൽ കയറുവാൻ യഹോവ നിർദ്ദേശിക്കുന്നു. 150 ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും അരാരത് പർവ്വതത്തിൽ എത്തിച്ച് അവരെ രക്ഷിക്കുകയും ചെയ്തു. ഭൂമിയുടെ ശാപം മൂലം സകലതും നഷ്ടമായി എന്ന് മനസ്സിലാക്കിയിട്ടും നീതിമാനായ നോഹ ദൈവത്തെ പഴിക്കാതെ നന്ദിയോടെ ദൈവത്തെ ഓർത്തു. പെട്ടകത്തിൽ കയറ്റിയ യഹോവ പെട്ടകത്തിൻ്റെ വാതിലടച്ച നിമിഷം മുതൽ അനുസരണയോടെ പെട്ടകത്തിലായിരുന്നവൻ യഹോവ നിർദ്ദേശം നൽകിയപ്പോൾ മാത്രമാണ് പുറത്തിറങ്ങിയത്. ഉൽപ്പത്തി പുസ്തകം 8:15-16 വാക്യങ്ങളിൽ ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ. പറവകളും മൃഗങ്ങളും നിലത്തുള്ള ഇഴജാതികളുമായ സർവജഡത്തിൽ നിന്നും നിന്നോട് കൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് യഹോവ അവിടെ ഉച്ചരിച്ചത്. സകല നഷ്ടങ്ങളും മറന്ന് അവയുടെ മധ്യത്തിൽ തന്നെ രക്ഷിച്ച, തന്നെയും തൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ദൈവസ്നേഹമോർത്ത നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഒരുക്കി. യാഗപീഠം നാം ഒരുക്കുമ്പോൾ കർമ്മേലിൽ ഏലിയാവ് ഒരുക്കിയ യാഗപീഠം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അകന്നു നിന്നവരെ അടുക്കൽ ഏലിയാവ് ആദ്യം വിളിച്ചുകൂട്ടി. യഹോവയുടെ നാമത്തിൽ ഇടിഞ്ഞുകിടന്ന യാഗപീഠം പണിതെടുത്തു. 1 Kings 18:30-32 വാക്യങ്ങൾ വായിച്ചാൽ കാണാം. നമ്മുടെ സഭയിൽ, നമ്മുടെ ഭവനങ്ങളിൽ യാഗം നടത്തുമ്പോൾ മറുതലിച്ച് മാറി നിൽക്കുന്ന കല്ലുകളുണ്ടോ? യാഗപീഠത്തിനായി യാഗം നടത്തുവാൻ നാം ഒരുങ്ങുമ്പോൾ യാഗപീഠം ഇടിഞ്ഞതാണോ എന്ന് ശ്രദ്ധിക്കാറുണ്ടോ? അലക്ഷ്യമായി യാഗസ്ഥലത്ത് എത്തുന്നവരുണ്ടോ? എല്ലാ മുട്ടും മടങ്ങി എല്ലാ നാവും പാടട്ടെ യേശു കർത്താവെന്ന്, അവിടെയാണ് അനുഗ്രഹമുണ്ടാകുന്നത്. യാഗപീഠം യേശുവിൻ്റെ നാമത്തിൽ ഒരുക്കിയ ശേഷം നാം എന്ത് ചെയ്യണമെന്ന് നോഹ കാട്ടിത്തന്നു. ഉൽപ്പത്തി പുസ്തകം 8:20 ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും എല്ലാ പറവകളിൽ നിന്നും ചിലതിനെ എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യാഗത്തിനെത്തുന്ന ഓരോ വ്യക്തിയും ശുദ്ധിയോടെ ആകണമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എവിടെയായാലും എപ്പോഴായാലും വിശുദ്ധനായവനെ വിശുദ്ധിയോടെ മാത്രമേ ആരാധിക്കാവൂ. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചപ്പോൾ ശുദ്ധിയുള്ളവനായി നന്ദി രേഖപ്പെടുത്തുവാൻ ശമരിയക്കാരനായ ഒരുവൻ മാത്രമാണ് യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്നത്. മടങ്ങി വന്നവനോട് യേശു ഒരു ചോദ്യം ചോദിക്കുന്നു, ബാക്കി 9 പേർ എവിടെ? നമ്മെ ഓരോ നിമിഷവും നടത്തുന്നവന്, നമ്മെ കരുതുന്നവന് വിശുദ്ധിയോടെ നന്ദിയോടെ സ്തുതി അർപ്പിക്കുന്നതാകട്ടെ നമ്മുടെ യാഗം. നന്ദിയില്ലാത്തവരായി മടങ്ങിപ്പോകുന്നവരായി ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ചിട്ട് നന്ദി രേഖപ്പെടുത്താതെ മടങ്ങിപ്പോകുന്നവരായി ആരും തീരരുതേ. നമ്മുടെ യജമാനന് അത് വിഷമമുള്ള കാര്യമാണ്. അവൻ്റെ കണ്ണ് നിറയുവാൻ ഒരിക്കലും നാം കാരണക്കാരാകരുത്. യാഗപീഠമുണ്ടാക്കുന്ന സ്ഥലം എപ്പോഴും വിശുദ്ധമാകണം. കാരണം ദൈവവും അർപ്പകനും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലമാണത്. യഹോവയുടെ സന്ദർശന സ്ഥലമാകയാൽ നമ്മുടെ സഭയും നമ്മുടെ ഭവനവും എപ്പോഴും വിശുദ്ധമായിരിക്കണം. പ്രാർത്ഥനയിൽ ആരാധനയിൽ നാമും ദൈവവുമായി കണ്ടുമുട്ടുന്ന സ്ഥലമാണ് എന്നുള്ള ബോധത്തോട് വേണം നാം ഇരിക്കാൻ. ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കുന്ന സ്ഥലമാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ യാഗത്തിൻ്റെ മണം നമ്മുടെ സഭയും ഭവനവും നാമും എല്ലാം വിശുദ്ധമായി നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസത്തോട് അർപ്പിക്കുന്ന യാഗം, ആ യാഗത്തിൻ്റെ മണം അഥവാ സൗരഭ്യവാസനയിൽ യഹോവ പ്രസാദിക്കുന്നു. യാഗത്തിൽ പ്രസാദിച്ച ദൈവം തൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു, അഥവാ ഒരു തീരുമാനമെടുത്തു. 8:21 ഞാൻ ഇനി ഇതുപോലെ എൻ്റെ ജനത്തെ ശിക്ഷിക്കുകയില്ല. 8:21 യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല എന്ന്. നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. 2 കൊരിന്ത്യർ 2:14-16 നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകാൻ നമുക്കും കഴിയട്ടെ. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പിടിച്ചു വാങ്ങിക്കുവാൻ വേണ്ടിയുള്ളതല്ല, പിന്നെയോ ഏറ്റവും നല്ലത് കൊടുക്കുന്നതായിരിക്കണം. ഏറ്റവും നല്ലത് കൊടുക്കുന്നിടത്ത് യഹോവ പ്രസാദിക്കുന്നു. 12:1 പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന്. അതുകൊണ്ട് ഭൂമിയിൽ ഇപ്രകാരം ആരാധിക്കുന്നവർക്ക് സ്വർഗീയ ആരാധനയിൽ പങ്കാളികളാകുവാനും സാധിക്കും. അപ്രകാരം ആരാധിപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് സകല ബന്ധനങ്ങളും അഴിച്ച് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ യാഗം മണപ്പിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാകയാൽ നന്ദി കരേറ്റുന്നു. കൃപയാൽ തിരഞ്ഞെടുപ്പ് പ്രാപിച്ച് ഈ നശിക്കുന്ന ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാകുവാൻ സഹായിക്കണമേ. അനുസരണം കേട്ട് നന്ദിയില്ലാത്തവരായി ചിതറിപ്പോകാതെ കുടുംബമായും സഭയായും ഒന്നു ചേർന്ന് സത്യം പറയുന്നവരായി യഹോവയാഗത്തിൽ പ്രസാദിച്ച് അനുഗ്രഹീതരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മനസ്സ് പുതുക്കി ശുദ്ധിയോടെ മടങ്ങി വന്ന് യാഗമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തത് ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.